So we continue to look into the scriptures in our study in the book of Colossians. We are in Colossians chapter 1, verses 21 to 23.
കൊലോസ്യ ലേഖനത്തിൽ നമ്മുടെ പഠനം തുടരാം. ഒന്നാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. ആദ്യമായി യോഗത്തിലേക്ക് കടന്നു വരുന്ന ശ്രദ്ധയ്ക്ക് വേദവചനത്തിലെ പുസ്തകങ്ങൾ ഓരോന്നായി എല്ലാ വാക്യങ്ങളും തുടർച്ചയായിട്ട് ഞങ്ങൾ പരിശോധിച്ചു
വരികയാണ്.
ദൈവത്തിന്റെ വചനം ഞാൻ പഠിക്കുന്നതനുസരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കാര്യം നമുക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്യും. ഒന്നാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യം.
And you who once were alienated and hostile in mind, doing evil deeds, he has now reconciled in his body of flesh by his death, in order to present you holy and blameless and above reproach before him.
മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു.
If indeed you continue in the faith, stable and steadfast, not shifting from the hope of the gospel that you heard, which has been proclaimed in all creation under heaven, and of which I, Paul, became a minister.
അഗസ്റ്റിൻ കീഴിൽ സകല സൃഷ്ടിയുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന് ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുവരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
Gracious God, our loving heavenly Father,
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കൃപയുള്ള കർത്താവേ,
for access to your throne room by the blood of Jesus Christ your son, we thank you.
നിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾക്ക് നിന്റെ സിംഹാസനത്തിന് അടുത്തേക്ക് പ്രവേശനമുള്ളതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി
പറയുന്നു.
സർവശക്തിയുള്ള ദൈവമായ എൽ ഷദ്ദായി ആയിട്ട് ഞങ്ങളുടെ ഭക്തി ഇരിക്കുന്നു.
Our Lord, our Savior.
അങ്ങനെയെങ്കിൽ തന്നെയും കർത്താവേ, നിങ്ങളുടെ രക്ഷകനായ ദൈവമായും ഇരിക്കുന്നു.
You sent your only Son into this world, and we thank you, blessed Lord Jesus, for leaving glory and coming into this world to die for us on the cross.
ദേവജാതനായ പുത്രനെ നിങ്ങൾക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചുവല്ലോ കർത്താവേ യേശുവേ. നീ നിന്റെ മഹത്വമൊക്കെയും വിട്ട് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ കാൽവരി ക്രൂശിൽ മരിച്ചതോർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
Thank you, Jesus, for taking upon yourself human flesh, and in your sinless flesh you took our sin and our shame, our guilt and our pain and our sorrow and our sickness, and you died and crucified.
നീ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ജഡശരീരം എടുത്തു. കർത്താവേ നിന്റെ പാപമില്ലാത്ത ശരീരത്തിന്മേൽ ഞങ്ങളുടെ പാപത്തെയും ഞങ്ങളുടെ ലംഘനങ്ങളെയും ഞങ്ങളുടെ ലജ്ജയും നിന്ദയും നീ വഹിച്ച് കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി അത് ചുമന്നൊഴിച്ചതിനായി ഞങ്ങൾ നിനക്ക് നന്ദി
പറയുന്നു.
നിന്റെ മരണത്തില് നിന്റെ അടക്കത്തില് കർത്താവേ, നിന്റെ ഉയർത്തെഴുന്നേൽപ്പില്, നിന്റെ സ്വർഗാരോഹണത്തില്, നിന്റെ മഹത്വീകരണത്തിലും നീ ഞങ്ങളെയും നിന്നോടൊപ്പം ഉൾപ്പെടുത്തിയതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി
പറയും.
കർത്താവേ നീ നിന്നോടുകൂടെ ഞങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് സ്തോത്രം.
കർത്താവേ
പാപികളായിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി
മരിച്ചുവല്ലോ.
കർത്താവേ ഇതൊന്നും ഞങ്ങൾ അർഹിക്കുന്നവരല്ല, എന്നാൽ നീ ഞങ്ങളോട് കരുണ കാണിച്ചുവല്ലോ. വിശാദിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ നീ വന്നുവല്ലോ. കാൽവരി ക്രൂശിൽ നിന്റെ മരണത്താൽ നീ വാഴ്ചകളെ അധികാരങ്ങളെയും കർത്താവേ ആയുധം പ്രകടിപ്പിച്ച് അവരെ ലജ്ജിതരാക്കി
തീർത്തുവല്ലോ.
ശത്രുവിന്റെ തലയെ നീ തകർത്തുവല്ലോ. നിത്യജീവനെ ദാനം നിങ്ങൾക്ക് നൽകിയല്ലോ.
നിന്റെ
ആത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളിൽ നീ വസിപ്പാനായിട്ട് കടന്നു വന്നുവല്ലോ.
കർത്താവേ
നിന്റെ മന്ദിരമായ ശരീരമായി ഞങ്ങൾ ഇരിക്കുന്നു. കഥാവേ ഞങ്ങളുടെ ശരീരങ്ങൾ നിനക്ക് നിക്ഷേപമായിരിക്കുന്നു. കഥാവേ നിന്റെ കയ്യിലെ ആയുധങ്ങളായി ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. കഥാവേ നീ യഹോവ ഷമ്മയായി ഞങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നു. ഞങ്ങൾ വസിപ്പാനായിട്ട് നീ കടന്നു വന്നതിനായി സ്തോത്രം
അർപ്പിക്കുന്നു.
കഥാവേ നീ നിന്റെ സഭയെ പണിയുന്നവനാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സംസാരിക്കണമേ കഥാവേ. നിരവാചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലും നിലവുകളിലും
എഴുതുമാറാകണം.
നിരവാചനം ഞങ്ങളുടെ ഉള്ളിൽ ജീവനായി തീരുവാൻ കർത്താവേ ശരീരമായി തീരുവാൻ
ഇടയാക്കണം.
നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളെ സുരു അനുരൂപരാക്കി തീർക്കുമാറാക്കണമേ. കർത്താവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇത് അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നന്ദി പറയുന്നു.
Now the portion of scripture that we're going to study,
നാം ഇന്ന് ചിന്തിക്കുന്നതായ ഈ വേദഭാഗം,
right from Colossians 1 verse 21,
കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ,
right up to Colossians 2 verse 3,
രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം വരെയും,
But we can only study 3 verses today.
എന്നാൽ ഇന്ന് അതിൽ 3 വാക്യങ്ങൾ മാത്രമാണ് നാം പരിശോധിക്കുന്നത്.
Verses 21 to 23.
21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ.
You must remember the original text is in Greek.
ഇതിന്റെ മൂല ഭാഷ യവന ഭാഷയാണെന്നുള്ളത് നാം മറക്കരുത്.
And there were no chapters and verses.
അവിടെ അധ്യായങ്ങളായിട്ടും വാക്യങ്ങളായിട്ടും അത് തിരിച്ചിരുന്നില്ല എന്നും നാം ഓർക്കണം.
In our translations in the vernacular we see chapters and verses.
നമ്മുടെ മാതൃഭാഷകളിൽ അധ്യായങ്ങളായിട്ടും വാക്യങ്ങളായിട്ടും അത് തിരിച്ചിരിക്കുന്നത് നമുക്ക്
കാണാം.
എന്നാൽ മൂലഭാഷയിൽ മൂല കൃതികളിൽ അങ്ങനെ അധ്യായങ്ങളായിട്ട് അതിനെ വേർതിരിച്ചിട്ടില്ല. അതുകൊണ്ട് കൊലോസ് ലേഖനം 1 21 വാക്യം മുതലുള്ളതായ ഈ ഭാഗം 2 3 വരെ തുടരുന്നതാണ് അത് ഒരുമിച്ച് ചേർത്ത് പരിശോധിക്കേണ്ടത്
ആവശ്യമാണ്.
അപ്പോൾ മാത്രമാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് എന്തുകൊണ്ട് എഴുതി എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുക. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കത്ത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് സങ്കല്പിക്കുക. ആ മനുഷ്യൻ ഒരു തടവറയിൽ കഴിയുന്നവനാണ് എന്നും കരുതുക. ഒരു കലഹമുണ്ടാക്കുന്നവനായിട്ട് അദ്ദേഹത്തിന്റെ മേൽ ആരോപണം ചുമത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ കത്തിന് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? കൊലോസിലുള്ള വിശ്വാസികളും അതേ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. അവരുടെ ശുശ്രൂഷകനായ എപ്പഫ്രാസിനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് നയിച്ചത് അപ്പോസ്തലനായ പൗലോസ് ആണ് എന്ന് കൊലോസിലുള്ള വിശ്വാസികൾക്ക് അറിയാം. പൗലോസിനോട് സംസാരിപ്പാനും പൗലോസിനോട് ആശയവിനിമയം ചെയ്യുവാനായിട്ട് എപ്പഫ്രാസ് റോമിലേക്ക് പോയ കാര്യം അറിയാം. അവർ ഇതുവരെയും മടങ്ങി വന്നിട്ടുമില്ല. ഒനേസിമോസും തിഹിക്കോസുമാണ് പൗലോസിൽ നിന്ന് ഈ കത്ത് കൊലോസിലുള്ള വിശ്വാസികൾക്ക് കൊണ്ടുവന്നത്. എന്നാൽ സഭയിൽ ഈ സമയത്ത് തന്നെ ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു. അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവർ വിശ്വാസികളുടെ മനസ്സ് അശുദ്ധമാക്കി പൗലോസിന് അവരുടെ മേലുള്ള അധികാരത്തെ നിഷേധിക്കുക എത്രയും ചെയ്തു. അവരെന്താണ് പറഞ്ഞത്? രാഷ്ട്രീയ തടവുകാരന് നിങ്ങൾ ചെവി കൊടുക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? അവനെ എങ്ങനെ വിശ്വസിക്കും? ഇതാണ് സാഹചര്യം എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ്
മനസ്സിലാക്കിയിരിക്കുന്നത്.
അതുകൊണ്ട് താൻ നൽകുന്ന താൻ അയച്ച ഈ കത്തിന് ഒരു വിശദീകരണം നൽകുവാനായിട്ട് ഈ പ്രത്യേക ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് ശ്രദ്ധിക്കുന്നത്
കാണാം.
താൻ കഥാവായ യേശു ക്രിസ്തുവിനെ ഏറ്റവും സമുന്നതനായിട്ട് ഉയർത്തുന്നതിൽ ശ്രദ്ധ ചെലുത്തിയത് കൊണ്ട് തന്നെ കുറിച്ച് എന്തെങ്കിലും പറയുവാനായിട്ട്
മറന്നുപോയിരിക്കുകയാണ്.
അതുകൊണ്ട് തന്റെ 3 തരത്തിലുള്ളതായ ശുശ്രൂഷകളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിശദമാക്കും. 1 അധ്യായത്തിന്റെ 23 മുതൽ 2 അധ്യായത്തിന്റെ 3 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നാം കാണുന്നത്.
That his ministry is a ministry of sharing the gospel.
ഒന്നാമത്തെ താൻ പറയുന്നത് സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതാണ് തന്റെ ഒന്നാമത്തെ ശുശ്രൂഷ എന്നാണ്.
21 മുതൽ 23
വരെയുള്ള വാക്യങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്.
Then he says his ministry is suffering for the Gentiles.
ജാതികൾക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുക എന്നുള്ളതും തന്റെ ശുശ്രൂഷയുടെ ഭാഗമാണ് എന്ന് തുടർന്ന് പറയുന്നു. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാം.
Then he says his ministry is struggling.
വിശുദ്ധന്മാർക്ക് വേണ്ടി താൻ പോരാടിക്കൊണ്ടിരിക്കുന്നു എന്ന് തുടർന്ന് താൻ
പറയുകയാണ്.
1 അധ്യായത്തിന്റെ 22 മുതൽ 2 അധ്യായത്തിന്റെ 3 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. കൊലോസിലുള്ള വിശ്വാസികളുടെ അടുക്കൽ സുവിശേഷം എത്തിച്ചത് അപ്പോസ്തലനായ പൗലോസ് നേരിട്ടായിരുന്നില്ല. എന്നാൽ എന്താണ് സംഭവിച്ചത്? എഫസൂസിൽ തനിക്ക് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. കൊലോസ്യക്കാരനായ എപ്പഫ്രാസ് എഫസൂസിൽ വെച്ചാണ് യേശു ക്രിസ്തുവിനെ അറിയുവാനിടയായത്.
So Epaphras goes back from Ephesus and goes to Colossae and starts the church in Colossae.
Epaphras Ephesus il na Colossae ilekku madangi chennu avade sabha sthapichu.
Don't forget that.
Adu marandu povaru.
When you do the work that God has entrusted you,
devu namme paramelpichirikkunnathaya sususha nam nirvahikkumbo,
you are faithful and committed to the work that God has entrusted you to do.
Devu ningale cheyvan paramelpichirikkunna vele ningal vishwasthalum thodarnu cheyyunnavarumayirikkumbo,
God is going to accomplish a greater task through your ministry which you may not be even aware of.
നിങ്ങൾ അറിയാതിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശുശ്രൂഷയെ ദൈവം വിശാലമാക്കുന്നത് കാണാനായിട്ട് കഴിയും.
Never ever underestimate what God can do through you.
നിങ്ങളിലൂടെ ദൈവത്തിന് എന്ത് സാധിക്കും എന്നുള്ളതിനെ കുറഞ്ഞതായി വിലയിരുത്തരുത് ഒരിക്കലും. പൗലോസ് ഒരിക്കലും കൊലോസെ സന്ദർശിച്ചിട്ടില്ല. എഫസോസിൽ വെച്ചാണ് എപ്പഫ്രാസ് സുവിശേഷം കേൾക്കുവാനിടയായത്. എന്നാൽ എഫസോസിലുള്ള പൗലോസിന്റെ ശുശ്രൂഷയാലാണ് കൊലോസിയിൽ ഒരു സഭ സ്ഥാപിതമായത്. ദൈവം നിങ്ങളിലൂടെ എന്ത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതിനെ ഒരിക്കലും വില കുറച്ചതായി കാണരുത്.
There was a man called Tory Johnson. He was the founder of Youth for Christ.
Youth for Christ na sanghana sthapichathaya Tory Johnson ennoru adheham undu.
Tory Johnson was called to minister to youth group.
Yuvajanangalude idayil susrushippanana adhehathine devathinte vili undayathu.
To young people he was called. One day he was called for a special meeting.
Oru divasam oru pratheeka yogathine adheham kshanikkappettu.
Gospel meeting to young people.
Yuvajanangalkkayulla oru suvishesha yogathilekku adheham kshanikkappettu.
But he could not go.
Ennal povanayittu kazhinjilla.
So he tried to substitute the speaker for the meeting.
Adir pagarakkaranaya mattoraale aippanayittu than shramichu.
And at that time Billy Graham, a man called Billy Graham, had just joined Youth for Christ.
Aa samayathana yuvajana Youth for Christ enna sankhadanayil Billy Graham enna oru chirupakaran yojichathu.
So Tory Johnson told the organizers of the meeting, I'll send to you a young man who's a powerful preacher, he will do a good job, I cannot come.
Enikku varuvanayittu asaadhyamaana, adagonde enikku pagaramayi nalla shaktanaya oru shushrushakarane njan ഈ യോഗത്തിലേക്ക് യുവജനങ്ങളുടെ യോഗത്തിലേക്ക് അയക്കാം എന്ന് ടോറി ജോൺസൺ സംഘാടകരോട് പറഞ്ഞു. അതുകൊണ്ട് സംഘാടകർ മറുപടി പറഞ്ഞു, ഈ ബില്ലി ഗ്രഹാം എന്ന് പറഞ്ഞ ആൾ ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. നീ വരുവാൻ നിനക്ക് വരുവാൻ കഴിയുന്നില്ലെങ്കിൽ ബില്ലി ഗ്രഹാം വരേണ്ടതായിട്ടില്ല എന്ന്
പറഞ്ഞു.
ബില്ലി ഗ്രഹാമിനെ യോഗത്തിന് ക്ഷണിപ്പാൻ തക്കോണം ഒരു വിധത്തിൽ ടോറി ജോൺസൺ സംഘാടകരെ സമ്മതിപ്പിച്ചു. ബില്ലി ഗ്രഹാം സുവിശേഷം അറിയിച്ചു, മടങ്ങി വന്നു. അവര് സമർപ്പണത്തിനായിട്ട് ജനത്തെ ക്ഷണിച്ചു. മീറ്റിംഗിന് എന്ത് സംഭവിച്ചു എന്ന് മടങ്ങി വന്ന ബില്ലി ഗ്രഹാമിനോട് ടോറി ജോൺസൺ അവരുടെ കമ്മിറ്റി യോഗത്തിൽ ആവശ്യം
ചോദിച്ചു.
ആരെങ്കിലും രക്ഷയിലേക്ക് വന്നോ?
Billy Graham said, one person
got saved. Billy Graham said, one person
got saved. He asked him, what is his name?
അവന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു.
വാറൻ വിസ്ബി
എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
Today you have the entire Bible commentaries of Warren Wisby.
ഇന്ന് വാറൻ വിസ്ബി എഴുതിയതായ വേദപുസ്തക വ്യാഖ്യാനം ഒരു വലിയ ഗ്രന്ഥമായിട്ട്. ഈ കാലഘട്ടത്തിലെ ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാതാക്കളിൽ ഒരാളാണ് വാറൻ വിസ്ബി.
Back to the Bible
എന്ന ശുശ്രൂഷയിൽ അനേക വർഷക്കാലം അദ്ദേഹമായിരുന്നു പ്രസംഗം.
He pastored the Moody Church for 20 years.
മൂഡി ചർച്ചിനെ ഏതാണ്ട് 20 വർഷത്തോളം താൻ ശുശ്രൂഷകനുമായിരുന്നു.
He is still alive.
ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ദേഹം.
Still minister.
ഇപ്പോഴും ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരൻ.
Never underestimate what God can do through you.
നമ്മിൽ കൂടെ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതിനെ ഒരിക്കലും വില കുറച്ച് കാണരുത്.
A large part of the ministry of Paul consisted in just preaching the good news of salvation through faith.
അപ്പസ്തനായ പൗലോസിന്റെ ശുശ്രൂഷയുടെ ഒരു പ്രമുഖ ഭാഗം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഉള്ള സുവിശേഷത്തിൽ വിശ്വസിച്ചാലുള്ള ജീവരക്ഷയെ കുറിച്ചുള്ള പ്രസംഗങ്ങളായിരുന്നു.
His message was the message of reconciliation.
ദൈവത്തോടുള്ള നിരപ്പിനെ കുറിച്ചുള്ളതായിരുന്നു അവന്റെ ദൂത്.
In fact, you can almost hear Paul preaching.
പൗലോസ് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും.
In 2 Corinthians chapter 5.
കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2 Corinthians 5:17-18. 17 വരെയുള്ള വാക്യങ്ങൾ.
You can almost hear the voice of Paul.
അവിടെ അപ്പസ്തനായ പൗലോസിന്റെ സ്വരം നിങ്ങൾക്ക് പിന്നെയും ഇപ്പോഴും കേൾക്കാനായിട്ട്
കഴിയും. Everyone is in Christ, he's a new creation, the old has passed away, behold the new
ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു എന്ന പൗലോസിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾപ്പാൻ
കഴിയും.
സുവിശേഷം പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, അത് പഠിപ്പിക്കുകയും ചെയ്തു. താൻ എന്ത് പ്രസംഗിക്കുന്നു എന്നുള്ളത് അവർക്ക് വിശദമാക്കി കൊടുത്തു. എന്തുകൊണ്ട് താൻ പ്രസംഗകനായി തീർന്നു എന്നും താൻ പറഞ്ഞു. രണ്ടുപേരുടെ അഞ്ചാം അധ്യായത്തിന്റെ 19-21 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. താൻ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു എന്ന് താൻ വിശദീകരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചു ഇരിക്കുന്നു. ഇതുകൊണ്ടത്രേ താൻ പ്രസംഗിക്കുന്നു. നിരപ്പിന്റെ വചനം ദൈവം ഞങ്ങളുടെ പക്കൽ, തന്റെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. 20-ാം വാക്യത്തിൽ താൻ പറയുകയാണ്,
God making his appeal through us, we implore you on behalf of Christ, be reconciled to God.
ആയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിനു പകരം അപേക്ഷിക്കുന്നു.
He explains what happened on the cross.
ക്രൂശിൽ എന്ത് സംഭവിച്ചു എന്ന് താൻ പിന്നെ വിശദമാക്കുകയാണ്.
For our sake he made him, that is God made Christ, to be sin, who knew no sin, so that in him we might become the righteousness of God.
പാപം അറിയാത്തവനായ യേശു ക്രിസ്തുവിനെ നാം അവനെ ദൈവത്തിന്റെ നീതിയാക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഈ സുവിശേഷം എന്താണെന്ന് ഞാൻ വിശദമാക്കുകയാണ്. അവ ക്രിസ്തു പാപം എന്തെന്ന് അറിഞ്ഞിരുന്നില്ല. അവൻ യാതൊരു പാപവും, അവനിൽ യാതൊരു തെറ്റും കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഞാനും നിങ്ങളും നമ്മുടെ ശരീരം കൊണ്ട് പാപം
ചെയ്യുന്നവരാണ്.
അതുകൊണ്ട് പാപത്തിന്റെ ശിക്ഷ നമ്മുടെ ശരീരത്തിൽ നാം
വഹിക്കേണ്ടവരുമാണ്.
എവിടെയാണ് നമ്മുടെ പാപങ്ങൾ, എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ വഹിക്കാൻ കഴിയുന്ന പാപരഹിതമായ ശരീരം എവിടെ ലഭ്യമാണ്? ഒരു കന്യയിൽ ഉൽപാദിതനായി ദൈവം മനുഷ്യനായി തീർന്നു. 100% ദൈവം, 100% മനുഷ്യനും. അവന്റെ പാപമില്ലാത്ത ശരീരത്തിന്മേൽ താൻ സർവലോകത്തിന്റെയും പാപത്തെ വഹിച്ചു. അതുകൊണ്ട് ദൈവത്തോട് നിരന്നുകൊള്ളി. നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. സുവിശേഷത്തിന്റെ ദൂത് എന്താണ്? അത് നിരപ്പിന്റെ ദൂതാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ നിരപ്പിന്റെ ദൂത്. ഇതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയുടെ മുഖ്യ ഭാഗം. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ താൻ
പറയുന്നത്,
ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗ പ്രകാരം ദൈവവചന ഘോഷണം നിർവഹിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. ദൈവം തന്റെ കരുണയിൽ അപ്പോസ്തലനായ പൗലോസിന് ഒരു ശുശ്രൂഷ നൽകിയിരിക്കുകയാണ്. അതും നാം വിസ്മരിക്കരുത്. നമുക്ക് ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയത് കൊണ്ടാണ് നമുക്കൊരു ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നത്. നാം എന്തോ ചെയ്തതുകൊണ്ട് അതിന്റെ പ്രതിഫലമാണ് ഈ ശുശ്രൂഷ എന്ന് കരുതുന്നത്. ദൈവം നമ്മോട് കരുണ ചെയ്തതുകൊണ്ടാണ് നമുക്കൊരു ശുശ്രൂഷ ലഭ്യമായിരിക്കുന്നത്. ദൈവം തനിക്ക് തന്നെ ഭരമേൽപ്പിച്ചതായ ശുശ്രൂഷയുടെ നല്ല ഗ്രഹവിചാരകനായി പൗലോസ് ഇരുന്നു. ദൈവം തന്റെ കരുണയിൽ നമ്മോട് നമുക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ഭരമേൽപ്പിച്ചെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത്? അവസാനത്തോളം അതിൽ വിശ്വസ്തരായിരിക്കണം അത്രേ. തന്റെ വായനക്കാരുടെ ആത്മീയ അനുഭവത്തെ ഒന്ന് വിശകലനം ചെയ്യുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് തുടർന്ന് അവർക്ക് എഴുതുകയാണ്. അവർ സുവിശേഷ ദൂതനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് താൻ അവരെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അവർ ക്രിസ്തുവിങ്കിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ എന്താണ് എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമധ്യായത്തിൽ 21-ാം വാക്യത്തിൽ പറയുകയാണ്, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് ദൈവത്തോട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങൾ, ദൈവത്തോട് അകന്നവരായിരുന്ന നിങ്ങൾ. ആ വേർപെട്ട അവസ്ഥയിൽ, ദൈവത്തോട് വേർപിരിഞ്ഞ അവസ്ഥയിലായിരുന്നവർ എന്നാണ് മൂലഭാഷയിൽ അതിന്റെ അർത്ഥം. കൊലോസിയിലുള്ളതായ ജാതികളിൽപ്പെട്ടതായ ഈ ആളുകൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് വേർപെട്ട അവസ്ഥയായിരുന്നു. തന്റെ ജനമായ ഇസ്രായേലിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് പ്രാപ്യമല്ലായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നവർ, ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന്റെ അനുഗ്രഹങ്ങൾക്ക് അന്യരായിരുന്നവർ. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്താൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അഗ്രചർമ്മക്കാരായ ആളുകൾ, അവർ ദൈവത്തിനുള്ളവരല്ല, അവർ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്. അവരുടെ മത ആചാരങ്ങൾക്ക് അവരുടെ പാപത്തെ പരിഹരിപ്പാനോ അവരുടെ കുറ്റബോധത്തെ ഇല്ലാതെയായിക്കുവാനോ കഴിയുകയില്ല. ഉണ്ണിക്കും ലക്ഷ്മിക്കും ഈ ഇതിന്റെ അർത്ഥം മനസ്സിലാവും. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നു, ആ ദൈവങ്ങൾക്കൊന്നും അവരുടെ പാപത്തെയും കുറ്റബോധത്തെയും നീക്കിക്കളവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഈ വേർപാട്, ഈ അകൽച്ച, അവർ യഹൂദന്മാരായിട്ട് ജനിച്ചില്ല എന്നതുകൊണ്ട് മാത്രമല്ല, യഹൂദന്മാർ അവരെ പരിച്ഛേദന അഗ്രചർമ്മികൾ എന്ന് വിളിച്ചത് കൊണ്ട് മാത്രമല്ല, അവരുടെ സ്ഥാനം മാത്രമല്ല അതിന് കാരണം,
ഇറ്റ് ഇസ് ഓൾസോ ബിക്കോസ് ദ ജന്റൈൽസ് ദി അൺസർക്കംസൈസ്ഡ്
അവരുടെ പ്രവൃത്തിയിൽ അവർ പാപമുള്ളവരായിരുന്നത് കൊണ്ടാണ് അവരെ അവർ ദൈവത്തോട് അകന്നവരായി തീർന്നത്. പാപത്തെ, പാപം മാത്രമേ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്, ദൈവത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്നത് പാപമാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങൾ. അകന്നവരെന്ന് മാത്രമല്ല ശത്രുക്കളുമായിരുന്നു, അതിന്റെ അർത്ഥം ദൈവത്തോട് ശത്രുത വെച്ചു പുലർത്തിയിരുന്നവരാണ് അവർ. അത് സത്യമല്ലേ? ഞാൻ ജംഷഡ്പൂരാണ് പഠിച്ചത്, എഞ്ചിനീയറിംഗ് കോളേജിൽ.
Because I came to know Christ before I went to engineering.
ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനത്തിനായി പോകുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിനെ അറിയാൻ ഇടയായതുകൊണ്ട് ഞാൻ അവിടെ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവച്ചു. സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ തുടങ്ങിയപ്പോൾ സുവിശേഷത്തോട് ശത്രുതയുള്ള ആളുകളെ ഞാൻ പരിചയപ്പെടുവാൻ, ദൈവത്തോട് ശത്രുതയുള്ള ആളുകളെ ഞാൻ പരിചയപ്പെട്ടു. എനിക്ക് അവരോടുമായി പങ്കുവെക്കുവാനുള്ള വസ്തുതയോട് പ്രതികൂലമായി നിന്ന ആളുകളെ ഞാൻ പരിചയപ്പെട്ടു. അത് എളുപ്പമുള്ള
കാര്യമായിരുന്നു,
അവർ ദൈവത്തോട് ശത്രുതയായിരുന്നു. ഞാൻ അവരോട് സുവിശേഷം പങ്കുവച്ചതിൽ അവരെന്നോട് കുതിച്ചു. അപ്പോസ്തലനായ പൗലോസ് ആരെ കുറിച്ച് പറയുന്നു? ആ ജാതികൾ, അവർ ദൈവിക പ്രമാണങ്ങളെ പ്രാപിച്ചവരല്ല, അവർ ജാതികളാണ്. ദൈവം ഇസ്രായേലിനാണ് തന്റെ പ്രമാണങ്ങൾ നൽകിയത്. ജാതികൾക്ക് ദൈവത്തിന്റേതായ പ്രമാണങ്ങൾ ലഭ്യമായിരുന്നില്ല. എന്നാൽ സൃഷ്ടിയിൽ നിന്ന് ദൈവത്തെ കുറിച്ചുള്ളതായ വസ്തുതകൾ ജാതികൾക്കും ലഭ്യമായിരുന്നു. അവരുടെ മനസ്സാക്ഷിയിലും ദൈവത്തെ കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു. റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, അതുകൊണ്ട് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അതുകൊണ്ട് ജാതികൾ എന്താണ് ചെയ്തിരുന്നത്? സൃഷ്ടിയിലും അവരുടെ മനസ്സാക്ഷിയിലും ദൈവം അവർക്ക് ദൈവത്തെ കുറിച്ച് കൊടുത്ത വെളിപ്പാടുകളെ അവർ അടക്കിക്കളഞ്ഞു, അതിനെ മറച്ചുവെച്ചു.
they had no law.
അവർക്ക് പ്രമാണം ഇല്ലാഞ്ഞതുകൊണ്ടല്ല അവർ ശിക്ഷയ്ക്ക് യോഗ്യരായി തീർന്നത്.
They were condemned already because they suffered the truth about God in creation and in the conscience.
സൃഷ്ടിയിലും മനസാക്ഷിയിലും ദൈവം അവർക്ക് തന്നെ കുറിച്ച് അറിവ് നൽകിയിട്ട് അത് മറച്ചു വെച്ചതിനാലാണ് അവർക്ക് ദൈവത്തിന്റെ ശിക്ഷാവിധി അവരുടെ മേൽ. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ അജ്ഞർ എന്ന് നടിപ്പാനായിട്ട് അവർക്ക് കഴിയുകയില്ല. ദൈവത്തോടുള്ള അവരുടെ ശത്രുത അവരെ എവിടെയാണ് എത്തിച്ചേർത്തത്? അവരുടെ മനസ്സിൽ ദൈവത്തോടുള്ള ശത്രുത അവർ ദുഷ്പ്രവർത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കി. അവരുടെ മനോഭാവത്തിലും അവരുടെ പ്രവർത്തനങ്ങളിലും അവർ ദൈവത്തോടുള്ള ശത്രുത വെളിപ്പെടുത്തി. കാരണം ജഡ സ്വഭാവമുള്ള മനസ്സ്, അവിശ്വാസിയുടെ മനസ്സ്, പാപ പ്രകൃതത്തിന് അനുസരിച്ച് ജീവിക്കുന്നതായ ഒരു മനസ്സാണ്. വേദപുസ്തകം അതിനെ ജഡം എന്നാണ്
വിളിക്കുന്നത്.
അത് ദൈവത്തോട് ശത്രുതയുള്ളതാണ്. പാപമുള്ളതായ ആ ചിന്താഗതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. കാരണം അത് പുനർജനനം പ്രാപിക്കാത്തതൊരു മനസ്സാണ്.
So you might as a believer start wondering, why is this unbeliever behaving like this?
എന്തുകൊണ്ടാണ് ഒരു അവിശ്വാസി ഈ വിധത്തിൽ പെരുമാറുന്നത് എന്ന് വിശ്വാസികളുടെ മനസ്സിൽ ചിലപ്പോഴെങ്കിലും ചിന്ത ഉണ്ടായേക്കാം.
Why can't they think right?
അവർക്ക് എന്തുകൊണ്ട് ശരിയായി ചിന്തിപ്പാനായിട്ട് കഴിയുന്നില്ല?
Why can't they do right?
അവർക്ക് എന്തുകൊണ്ട് ശരിയായത് പ്രവർത്തിപ്പാനായിട്ട് കഴിയുന്നില്ല?
You must realize that it is an unregenerated mind.
നാം തിരിച്ചറിയേണ്ടത് അത് പുനർജീവൻ പ്രാപിക്കാത്തതായ ഒരു മനസ്സാണ് എന്നുള്ളതാണ്.
It is not a mind under the control of the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഉള്ള ഒരു മനസ്സല്ല അവർക്കുള്ളത്.
The Bible says the natural man receiveth not the things of the Spirit of God, for they are foolishness unto him, neither does he know them.
പ്രാകൃത മനുഷ്യൻ ദൈവത്തിനുള്ളത് ഗ്രഹിക്കുന്നില്ല, അത് അവനെ ഗ്രഹിപ്പാൻ കഴിയുകയുമില്ല എന്ന് ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ അത് അസാധ്യമാണ്. അവൻ ദൈവത്തിന്റെ വചനം വായിപ്പാൻ ശ്രമിച്ചാൽ അവൻ ഉറക്കം
വരും.
ഞാൻ ക്രിസ്തുവിലേക്ക് അറിയുന്നതിന് മുമ്പ് ഞാൻ ഉറക്കം ലഭിക്കേണ്ടതിനായിട്ടാണ് വേദപുസ്തകം വായിച്ചത്. എന്റെ മനസ്സിൽ വളരെയേറെ മാനസിക സമ്മർദ്ദങ്ങൾ എന്റെ ദൈവത്തോടുള്ള മാത്സര്യത്തിൽ നിന്ന് ഒട്ടേറെ മാനസിക സമ്മർദ്ദം ഞാൻ അനുഭവിക്കുന്നതും. എനിക്ക് ഉറക്കം വരുമ്പോൾ, ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വേദപുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങും. വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉറക്കം ലഭിക്കും. കാരണം എനിക്ക് വേദപുസ്തകം മനസ്സിലാക്കുവാനും കഴിയുന്നില്ല. നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ ഈ വചനം ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. വേദപുസ്തകം വായിക്കുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് ഉറക്കം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഞായറാഴ്ച രാവിലെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ചില ആളുകൾ ഉറങ്ങുന്നത് കാണാം. ആളുകൾ ഉറങ്ങാതിരിക്കാനാണ് ഞാൻ അവർക്ക് നോട്ട് നൽകുന്നത്. അങ്ങനെയെങ്കിൽ പോലും ചില ആളുകൾ ഉറങ്ങും. എന്തുകൊണ്ട് ഉറങ്ങുന്നു? കാരണം പ്രാകൃത മനുഷ്യനെ ദൈവാത്മാവിനോട് കൈക്കൊള്ളുവാൻ കഴിയില്ല, അസാധ്യമാണ്. ഞാൻ അവരെ കുറ്റം പറയുകയല്ല, അവർക്ക് അത് സാധ്യമല്ല, അത് അസാധ്യമായത്. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിനുള്ളത് കൈക്കൊള്ളുന്നില്ല, അത് അവനെ കൈക്കൊള്ളുവാൻ കഴിയുകയുമില്ല, അത് ആത്മാവിനാൽ വിവേചിക്കപ്പെടേണ്ടതാണ്. ഇത് ഒരു ആത്മീയ ഗ്രന്ഥമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ അത് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്തുകൊണ്ടാണ് ആളുകൾ ഉറങ്ങുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാം. കാരണം ദൈവാത്മാവില്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രാകൃത മനസ്സ് ദൈവത്തോട് ശത്രുതയുള്ള മനസ്സാണ്. റോമലേഖനം
8:17
ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുകയുമില്ല, അസാധ്യമാണത്.
That's the situation of
mankind. അതത്രേ മാനവജാതിയുടെ അവസ്ഥ.
So what does mankind unbeliever, what does he do?
അതുകൊണ്ട് ഒരു അവിശ്വാസി എന്താണ് ചെയ്യേണ്ടത്?
He has to repent.
അവൻ മാനസാന്തരപ്പെടണം.
His mind needs to change.
അവന്റെ മനസ്സിന് ഒരു അന്തരം ഉണ്ടാകണം.
His thinking process needs a U-turn.
അവന്റെ ചിന്താഗതിക്ക് ഒരു തിരിച്ചുവരവുണ്ടാകണം.
The word repentance is the word metanoia in Greek.
മാനസാന്തരം എന്ന പദത്തിന് മെറ്റനോയ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്.
It actually means a U-turn.
അതിന്റെ അർത്ഥം ഒരു U-turn എടുക്കുക എന്നാണ്.
Unless there is a U-turn.
അങ്ങനെ ഒരു മടങ്ങി വരവ് ഉണ്ടാകുന്നില്ല എങ്കിൽ അതിനെയാണ് ഉണ്ടാവുമെങ്കിൽ അതിനെയാണ് മാനസാന്തരം ദൈവത്തിൽ ഇങ്ങനെ ഒരു യൂട്ടേൺ എടുക്കുന്നില്ല എങ്കിൽ രക്ഷ സാധ്യമല്ല. പാപി മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അവന് രക്ഷ സാധ്യമല്ല. മാനസാന്തരം കൂടാതെ രക്ഷ പ്രാപിക്കുക അസാധ്യമാണ്. യോഹന്നാൻ സ്നാപകൻ അവൻ തന്റെ ശുശ്രൂഷ എങ്ങനെയാണ് ആരംഭിച്ചത്? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പറയുന്നു, ദൈവരാജ്യം സമീപിച്ച് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്നവൻ പ്രസംഗിച്ചു. ഇതുകൊണ്ടാണ് അവിശ്വാസി മാനസാന്തരപ്പെടേണ്ടതായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ അത് സ്വീകരിക്കാൻ കഴിയുകയില്ല. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് എങ്ങനെയാണ്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി.
So Paul speaks about the fact that his major ministry
അപ്പോസ്തലനായ പൗലോസ് അതോട് പറയുകയാണ് തന്റെ ശുശ്രൂഷയുടെ പ്രധാന പങ്ക് നിരപ്പിന്റെ ശുശ്രൂഷയായിരുന്നു എന്ന്. നിരപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് കൊലോസി വിശ്വാസികളെ താൻ ഓർമ്മപ്പെടുത്തും. 1-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങളിൽ,
in his body of flesh by his death, in order to present you holy and blameless and above reproach before him.
മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. അവർ തങ്ങളുടെ ഇഷ്ടപ്രകാരം ദൈവത്തോട് നിരന്നതല്ല, അതിന് പ്രാരംഭ നടപടികളെടുത്തത് ദൈവം
തന്നെയാണ്.
ദൈവം കരുണയുടെയും കൃപയുടെയും ദൈവമായതുകൊണ്ട് അത്രേ ദൈവം ആ കാര്യത്തിൽ മുൻകൈ എടുത്തത്. പിതാവ് തന്റെ പുത്രനെ ക്രൂശിൽ മരിപ്പാൻ തക്കോണം ഈ ലോകത്തിലേക്ക് അയച്ചത് പാപികൾ ദൈവത്തോടെ നിരപ്പ് പ്രാപിക്കേണ്ടതിന് അത്ര. യേശു ക്രൂശിൽ മരിക്കുകയല്ല, നാം ശക്തരായതുകൊണ്ടല്ല യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത്. നാം ബലഹീനരായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നാം നിസ്സഹായരായിരുന്നപ്പോഴാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ശ്രദ്ധിക്കുക, നാം ബലഹീനരായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു.
And tells you about his or her own weakness.
ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ വന്ന് തന്റെ ബലഹീനതകളെ കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, എനിക്ക് അതിനുള്ള ശക്തിയില്ല എന്ന് പറയുമ്പോൾ, അപ്പോഴാണ് അവർ സുവിശേഷം കേൾക്കേണ്ടതായിട്ടിരിക്കുന്നത്. വെള്ളത്തിൽ മുങ്ങിച്ചാകുവാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങളെ രക്ഷിപ്പാൻ കഴിവുള്ള ആൾ നിങ്ങൾ യഥാർത്ഥത്തിൽ മുങ്ങി താഴുമ്പോഴാണ് നിങ്ങളെ സഹായിക്കുവാനായിട്ട് വരുന്നത്. അതുവരെയും നോക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് അല്പമെങ്കിലും ശക്തി അവശേഷിക്കുന്നു, അവൻ നിങ്ങളെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുകയില്ല. കാരണം അല്പം ശക്തി നിങ്ങളിൽ അവശേഷിക്കുന്നെങ്കിൽ അയാളെയും നിങ്ങൾ വെള്ളത്തിലേക്ക് പിടിക്കും. എനിക്ക് ഇനി രക്ഷിക്ക എനിക്ക് ശക്തിയില്ല, എന്നെ സഹായിക്കണമെന്ന് നിങ്ങൾ നിലവിളിക്കുന്ന സമയമാവും. അപ്പോഴാണ് ദൈവം തന്റെ കരം നീട്ടി നിങ്ങളെ രക്ഷിക്കുന്നത്. നിങ്ങൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ തക്ക സമയത്ത് ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു.
We could not change our condition.
നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ലായിരുന്നു.
We were helpless.
നാം നിസ്സഹായരായിരുന്നു.
We could do nothing for ourselves.
നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് അസാധ്യമായിരുന്നു.
He died for us.
എന്നാൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു.
While we were yet sinners, he died for us.
നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു.
Look at Romans chapter 5 verse 8.
റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ശ്രദ്ധിക്കുക.
But God shows his love for us in that while we were still sinners.
ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമുക്ക് നാം ബലഹീനരായിരുന്നപ്പോഴാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. നാം പാപികളായിരുന്നപ്പോൾ
And Jesus died for us when we were still in a state of enmity with God.
നാം ദൈവത്തോട് ശത്രുക്കളായിരുന്നപ്പോഴും ദൈവം നമുക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു.
Romans 5:10.
അഞ്ചാം അധ്യായത്തിന്റെ പത്താം വാക്യം റോമാലേഖനം.
Is while we were enemies, we were reconciled to God by the death of his son. Much more now that we are reconciled, shall we be saved by his life.
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെട്ടു.
Can you find Paul is emphasizing the physical body of Jesus that was nailed to the cross.
കാൽവരി ക്രൂശിൽ ക്രൂശിനോട് ചേർത്ത് ആണി അറയ്ക്കപ്പെട്ടതായ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യ ശരീരത്തെ കുറിച്ച് പൗലോസ് പരാമർശിക്കുന്നു. ഒന്നാം അധ്യായത്തിന്റെ 22-ാം വാക്യം. നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരമോ കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ദുരുപദേശക്കന്മാർ അവന്റെ ദൈവ അവകാരത്തെ നിഷേധിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന് യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യ ശരീരം ഉണ്ട് എന്നവർ വിശ്വസിച്ചില്ല. അവരുടെ തത്വജ്ഞാനം എന്തായിരുന്നു? വസ്തു ഒക്കളൊക്കെയും ദോഷം നിറഞ്ഞതാണെന്ന് അവർ കരുതി. നമ്മുടെ പഠനത്തിൽ നാം ഇതിനു മുൻപേ ഇത് കണ്ടത് നിങ്ങൾ ഓർക്കുമല്ലോ. അപകടകരമായ രണ്ട് വ്യത്യസ്തമായ ചിന്താഗതികളിലേക്ക് ഈ തത്വജ്ഞാനം അവരെ നയിച്ചത് നാം കണ്ടു. ഒന്ന് ന്യായവാദത്തിലേക്ക് എത്തിച്ചേർന്നു.
That was one extreme.
Other
if matter is evil,
vastuvagal doshamulladana engil,
then your body is innately evil.
Nammude shariram adu pole thanne dosham niranjathana.
This is what the false teachers taught.
Idathre durubhashakanmar padipichathu.
If matter is evil,
vastu doshamulladengil,
then your body is innately evil.
Nammude shariram dosham niranjathana.
Therefore you need to suppress the body.
Adonde nammude sharirathe keedadakkendathu.
In order that you can make yourself acceptable.
കീഴടക്കി അത്രേ നമുക്ക് ദൈവത്തോട് ദൈവത്തിന് സ്വീകാര്യരായി തീരുവാൻ കഴിയുക. അത് എന്തിലേക്ക് എത്തിച്ചേർത്തു? അത് ന്യായവാദത്തിൽ എത്തിച്ചേർത്തു. ചെയ്യേണ്ടതും ചെയ്യുവാൻ കഴിയില്ല പാടില്ലാത്തതുമായ വസ്തു ഒരു ലിസ്റ്റ്. ഇനി മറുവശത്ത് എന്താണ്? ദുരുപേക്ഷകന്മാർ പ്രസംഗിച്ച മറു
the extreme of licentiousness.
മറുവശത്ത് ദുർ നടപ്പിന്റേതായ ആചാരം.
Some of the false teachers,
ചില തെറ്റായ ഉപദേഷ്ടാക്കന്മാരെങ്കിലും,
they thought that the body is innately evil.
ഈ ശരീരം ദോഷം നിറഞ്ഞതായതുകൊണ്ട്,
therefore you might as well do what you feel like doing with your body.
നിങ്ങളുടെ ശരീരം കൊണ്ട് എന്ത് ചെയ്താലും തെറ്റില്ല എന്ന് അവർ പഠിപ്പിച്ചു.
Go ahead and indulge in sin.
ഏത് തരത്തിലുള്ള പാപത്തിലും ഇടപെടുക. ലോകത്തിന്റേതായ മോഹങ്ങളിൽ ഇടപെടുക, പാപത്തിൽ ഇടപെടുക. ഇതാണ് അവര് പഠിപ്പിച്ചത്. ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ അറ്റങ്ങളാണ്. ഒന്ന് ന്യായവാദത്തിലേക്ക് എത്തിച്ചേർത്തു, മറുവശത്ത് നിയമ വിരുദ്ധമായ ജീവിതത്തിലേക്ക് എത്തിച്ചേർത്തു. തുടർന്ന് അവർ പറയുന്നു, യേശുവിന് ഒരു ജഡശരീരം ഉണ്ടായിരുന്നെങ്കിൽ ആ ശരീരം പാപമില്ലാത്തൊരു ശരീരമാകുക അസാധ്യമാണ്. അത് പാപമുള്ള
ശരീരമായിരിക്കും.
കാരണം ശരീരം പ്രാഥമികമായും ദോഷമുള്ളതാണല്ലോ. വസ്തുവകൾ ദോഷം നിറഞ്ഞതാണ്. അതത്ര അവർ പഠിപ്പിച്ചത്. എന്നാൽ സത്യം വ്യക്തമാണ്. നാം മുൻപ് ഇത് വിശദമായി പരിശോധിച്ച്
കഴിഞ്ഞുള്ളൂ.
മനുഷ്യ ശരീരത്തിൽ ദോഷമുള്ളതോ അല്ലെങ്കിൽ നന്മ നിറഞ്ഞതോ അല്ല. എന്നാൽ ഈ ശരീരത്തിൽ ഒരു ഒരു ദോഷത്തിന്റെ ലാഞ്ചനയുണ്ട്. ആ പാപ പ്രകൃതമാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു ജഡശരീരം മനുഷ്യ ശരീരം ഏറ്റപ്പോൾ അവന്റെ ശരീരത്തിൽ പാപ പ്രകൃതം ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെ അറിയാം? വേദപുസ്തകം പറയുന്നത് അവൻ പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമായി എന്നാണ്. കന്യാമറിയാതിൽ പരിശുദ്ധാത്മാവിൽ ഉൽപാദിതനായി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ.
In the 6th month the angel Gabriel was sent from God to a city of Galilee named Nazareth.
ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറെത്ത് എന്ന ഗലീല പട്ടണത്തിൽ അയച്ചു.
To a virgin betrothed to a man whose name was Joseph.
ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യയുടെ അടുക്കൽ അയച്ചു.
What did the angel tell Mary?
ദൂതൻ എന്താണ് കന്യയോട് പറഞ്ഞത്? മറിയോട് പറഞ്ഞത്? ഒന്നാം അധ്യായത്തിന്റെ 25-ാം വാക്യം.
And the angel answered her, the Holy Spirit will come upon you, and the power of the Most High will overshadow you. Therefore the child to be born will be called Holy, the Son of God.
1:35 പറയുന്നു, അതിനെ ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം പാപം രഹിതമായ ശരീരമായി, അവരിൽ പാപത്തിന്റെ പ്രകൃതം ഉണ്ടായിരുന്നില്ല. ദൈവം അവന് ജനിപ്പാനിരിക്കുന്ന ശിശു വിശുദ്ധ പ്രജ, ദൈവത്തിന് വിശുദ്ധം എന്ന് വിളിക്കപ്പെടും. അവൻ പാപം അറിഞ്ഞില്ല, അവൻ പാപമൊന്നും ചെയ്തില്ല, അവനിൽ യാതൊരു തെറ്റും കണ്ടെത്തുവാനായി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്റെ പാപരഹിതമായ ശരീരത്തിൽ സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമക്കുവാൻ അവന് കഴിഞ്ഞു. അവൻ കാൽവരി ക്രൂശിൽ പൂർത്തീകരിച്ചതായ പ്രവൃത്തി മുഖാന്തരം നമ്മുടെ പാപമുള്ള ശരീരത്തിന് വീണ്ടെടുപ്പ് സാധ്യമാണ്. നമ്മുടെ ശരീരങ്ങളെ നാം അവനെ സമർപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ ശരീരങ്ങൾ അവന്റെ മന്ദിരമായി മാറും. നമ്മുടെ ശരീരം അവന്റെ നിക്ഷേപമായി
തീരും.
നമ്മുടെ ശരീരങ്ങൾ അവന്റെ കയ്യിലെ ആയുധങ്ങളായി
മാറും.
അവന്റെ ശരീരം കയ്യിലെ ആയുധങ്ങളായി നമ്മുടെ ശരീരങ്ങൾ മാറും. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ?
1 Corinthians 6:19
നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ നിക്ഷേപമാണ്.
2 Corinthians 4:7
ദൈവത്തിന്റെ കയ്യിലെ ഉപകരണങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങൾ.
Romans 6:13
അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ആയുധം.
Romans 6:13
ആയുധം എന്നും വ്യാഖ്യാനിപ്പാനായിട്ട്
കഴിയും.
ഉപകരണം എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ കയ്യിലെ ആയുധമായിട്ടും അതിനെ വിവരിപ്പാൻ
കഴിയും.
നാം നമ്മുടെ പാപങ്ങളെ കുറിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ഈ ശരീരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിപ്പാനായിട്ട് കടന്നു
വരും.
എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി മാറും, അവന്റെ നിക്ഷേപമായി തീരും, അവന്റെ കയ്യിലെ ആയുധമായി മാറും, അവന്റെ കയ്യിലെ ഉപകരണവും ആയുധമായി മാറും. പുതിയ നിയമം ഈ കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന് ഒരു പൂർണ്ണ മനുഷ്യന്റെ ശരീരമാണ്
ഉണ്ടായിരുന്നത്.
അവന്റെ ജഡശരീരത്തിലാണ് അവൻ കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചത്. 1 Petrus 2:24 അവൻ തന്നെ തന്റെ ശരീരം തന്റെ ജഡശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. നാം പാപത്തിന് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കും. ദൈവത്തോട് നിരക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? അതോടുകൂടി ഞാൻ എന്റെ ഇന്നത്തെ നിരപ്പിന്റെ ഉദ്ദേശം വ്യക്തിപരമായ വിശുദ്ധീകരണമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് ദൈവവും നാമും തമ്മിൽ സമാധാനമുണ്ടായത്. കൊലോസ്യലേഖനം 1:20 അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനോട് അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. നാം മത്സരികളായി തുടരേണ്ടതിനല്ല ദൈവം നമ്മോട് സമാധാന ബന്ധത്തിലാകുന്നു. ദൈവം അങ്ങനെ സംഭവിക്കാൻ ഇടവരരുത്. ക്രിസ്തുവിനെ സ്വീകരിച്ച ശേഷം തുടർന്നും നാം മത്സരികളായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവന്റെ ജീവനും അവന്റെ വിശുദ്ധിക്കും നാം പങ്കാളികളായി തീരണമെന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് അവൻ ദൈവം നമ്മെ തന്നോട് നിരപ്പിച്ചത്. അവൻ തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയപ്പോൾ ഓർത്തിരിക്കുക,
is the spirit of God.
Aa atmava devathinte atmavaana ennu marakkaru.
The Bible calls that spirit the Holy Spirit.
Aa atmavine devathinte vadanam vilikkunnathu parishuddhaatmavenna.
Therefore your body is set apart unto God.
Adondathre ningalude shariramgal devathinayittu verdirikkapettirikkunnu ennu parayunu.
I therefore cannot use this body to live in sin anymore.
Adondha ee shariram njan paava jeevithathinu vendi upayogikkuvanayittu ini kaliyunnathalla.
Because whose body is this?
Karan idu aarude shariramaanu.
It belongs to God.
Adu devathinte vagayaanu.
He created it.
അവനാണ് സൃഷ്ടിച്ചത്.
അവനാണ്
ഈ ശരീരത്തെ വീണ്ടെടുത്തത്. അവൻ എന്റെ ശരീരത്തെ അവന്റേതാക്കി തീർത്തു. എന്റെ ശരീരം അവന്റെ മന്ദിരമാണ്, അവന്റെ വില അവന്റെ നിക്ഷേപമാണ്, അവന്റെ കയ്യിലെ ഉപകരണമാണ്, അവന്റെ ആയുധമാണ്. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ശരീരം ഞാൻ അവന്റെ മുമ്പിൽ ഒരു ജീവനുള്ള യാഗമായി സമർപ്പിക്കേണ്ടതാണ്, അവന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാക്കേണ്ടതാണ്.
If you want God to use you,
ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതിന്റെ അർത്ഥം എന്താണ്?
My lips are his lips.
എന്റെ ചുണ്ടുകൾ അവന്റെ ചുണ്ടുകളായി തീരണം.
My tongue is his tongue.
എന്റെ നാവ് അവന്റെ നാവായി
മാറണം. My hands are his hands.
എന്റെ കരങ്ങൾ അവന്റെ കരങ്ങളായി
തീരണം. My feet are his feet.
എന്റെ കാലുകൾ അവന്റെ പാദങ്ങളായി തീരണം.
My mind is his mind.
എന്റെ ചിന്ത അവന്റെ ചിന്തയായി
മാറണം. The mind is the mind of Christ.
വേദവസ്തു പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു.
When he puts his spirit in you,
അവൻ തന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കുമ്പോൾ,
he imparts his nature into you.
അവൻ തന്റെ അതേ പ്രകൃതം അത്രേ നിങ്ങൾ നൽകുന്നത്.
And his nature,
അവന്റെ സ്വഭാവം എന്താണ്? അത് വിശുദ്ധമാണ്.
സോ നൗ വാട്ട് കൻ ഐ ഡു?
അങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും?
ഐ വാസ് യൂസ്ഡ് ടു ലിവിങ് എ ലൈഫ് വിച്ച് വാസ് എ മെസ് വിത്ത് ദിസ് ബോഡി.
ഈ എന്റെ ശരീരം ഞാൻ ഏറ്റവും ദുർവിനിയോഗം ചെയ്തതായ ഒരു ശരീരമാണ്.
You know, before I came to Christ,
ഞാൻ ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ്,
every sentence that I spoke had a four letter word.
ഞാൻ സംസാരിച്ചത് അശ്ലീല ഭാഷയിലാണ്.
മലയാള ഭാഷയിൽ പറയാൻ തരുന്നു.
മലയാളത്തിൽ അതിന് ഇപ്പോൾ നിങ്ങൾ അത് വിശ്വസിച്ച് പറഞ്ഞാൽ വിശ്വസിക്കില്ല.
1980
മുമ്പ് അതത്ര എന്റെ ജീവിതം.
That was my tongue. I grew up with musicians. Musicians speak a different language.
അങ്ങനെ ഒരു നാവാണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ സംഗീതജ്ഞന്മാരോട് കൂടിയാണ് വളർന്നു വന്നത്. അവരുടെ നാവ് ആത്തരത്തിലുള്ള നാവുകളാണ്.
What happened?
എന്താണ് എനിക്ക് സംഭവിച്ചത്?
എന്നാൽ
ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം എന്ത് സംഭവിച്ചു?
God put a finger on my tongue.
ദൈവം എന്റെ നാവിനെ തൊട്ടു.
Your tongue is mine. Your tongue is mine.
നിന്റെ നാവ് എന്റേതെന്നാണ്.
You cannot use this tongue anymore.
ഈ നാവ് നിനക്ക് ഉപയോഗിക്കാനുള്ളതല്ല. ദോഷപ്രവൃത്തികൾക്കുള്ളതല്ല.
You cannot use this tongue to speak evil.
ദോഷം സംസാരിപ്പാൻ ഈ നാവ് നിനക്ക് ഉപയോഗിക്കാനുള്ളതല്ല.
After I came to Christ, this did not happen overnight.
ഇത് ഒരു രാത്രി കൊണ്ട് സംഭവിച്ചതാണെന്ന് ചിന്തിക്കരുത്.
After I came to Christ,
ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം,
I didn't know that I was a man of unclean lips.
ഞാൻ അശുദ്ധമായ നാവുള്ള മനുഷ്യനാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല.
I am God, but God does not tell you all of your sins when you come to Christ. At one point he doesn't tell you. You'll have a heart attack. He doesn't do that. He is merciful.
നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞ ആ നിമിഷത്തിൽ ദൈവം നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയില്ല. അവൻ മനസ്സിലുള്ള അത് സഹിപ്പാൻ നിങ്ങൾ കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രമുഖമായ പാപത്തെ ആയിരിക്കും അവൻ
ചൂണ്ടിക്കാണിക്കുന്നത്.
പാപത്തെ കുറിച്ചുള്ള കുറ്റബോധം അതുകൊണ്ട് അവൻ നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും നിങ്ങളുടെ മുമ്പിൽ തുറന്നു
കാണിക്കും.
നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചു
പോകും.
കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണല്ലോ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? അവൻ കരുണയുള്ളവനാണ്, അവൻ
മനസ്സലുള്ളവനാണ്.
അവൻ നിങ്ങളുടെ ജീവിതത്തിലെ മുഖ്യ പാപത്തെ കുറിച്ച് അവൻ അവന്റെ വിരൽ അതിലേക്ക് ചൂണ്ടും. അത് മതി. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ പാപത്തെ കുറിച്ച് ബോധമുള്ളവരായി, നിങ്ങൾ ദൈവത്തിൽ നിന്ന് വേർപെട്ടവരെന്നുള്ളത് നിങ്ങൾ
തിരിച്ചറിയും.
ഇങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് തുടർന്നാൽ നിത്യമായ നാശത്തിലേക്ക് പോകുമെന്നുള്ളത് നീ
തിരിച്ചറിയും.
എന്റെ ജീവിതത്തിലെ മുഖ്യമായ പാപം
എന്തായിരുന്നു?
മാത്സര്യത്തിന്റെ പാപം. അതിനെ കുറിച്ച് ദൈവം എന്നെ
ചൂണ്ടിക്കാണിക്കും.
അവൻ എന്നെ പാപബോധം നൽകി. വിശുദ്ധനായ ഒരു ദൈവത്തിന് മുമ്പാകെ എത്ര നിഷ്ഠൂരനായ ഒരു പാപിയാണ് ഞാൻ തിരിച്ചറിഞ്ഞു. 1980 എങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്? ഞാനൊരു പുസ്തകം വായിച്ചു. ബില്ലി ഗ്രഹം എഴുതിയൊരു പുസ്തകമാണ്
ദൈവത്തോട്.
ആരും സുവിശേഷനോട് പറഞ്ഞതല്ല, ഞാൻ ഈ പുസ്തകം വായിച്ചു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും സുവിശേഷം ഞാൻ കേട്ടിരുന്നില്ല. എന്റെ പിതാവ് പള്ളിയിൽ
പ്രസംഗിക്കുന്നവനായിരുന്നു.
ഒരു ഭാഗം വായിച്ച് അതേ കുറിച്ച് പ്രസംഗിക്കുക
പതിവായിരുന്നു.
സി എസ് ഐ സഭയിലെ ആളുകൾക്ക് അത് കേട്ടാൽ തൃപ്തിയായി, അവർ നല്ല പ്രസംഗം പറഞ്ഞു എന്ന് പറയും. ആരും എന്നോട് സുവിശേഷം അറിയിച്ചിരുന്നില്ല. ഈ പുസ്തകം ഞാൻ വായിച്ചു. എന്റെ ജീവിതത്തിലെ ദുഷ്ടവശങ്ങളെ ഞാൻ കാണുന്നു. അവൻ എന്റെ അവന്റെ വിരൽ അതിലേക്ക് ചൂണ്ടി, ഞാനത് കണ്ടു. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ തോന്നണമെന്ന് ഞാൻ കാൽവരി ക്രൂശിൽ നീ എനിക്ക് വേണ്ടി മരിച്ചു തോർത്തി എന്ന് നിനക്ക് നന്ദി പറയും. ബില്ലിഗ്രഹാം പാപത്തെ കുറിച്ച് പറഞ്ഞു, അവൻ ക്രൂശിനെ കുറിച്ച് സംസാരിച്ചു, മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞു, യേശുവിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അവൻ സംസാരിച്ചു. പാപത്തെ കുറിച്ച് അവൻ പറഞ്ഞ നിമിഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ അത് മാത്രമാണ് എനിക്ക്
ആവശ്യമായിരുന്നു.
യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. യേശു എന്നെ രക്ഷിച്ചു എന്നുള്ള കാര്യം ഞാൻ
തിരിച്ചറിഞ്ഞു.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ആത്മാവിനാൽ പുതുജന്മം പ്രാപിച്ചു. ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ ദൈവത്തിന്റെ മകനാണ്. അവന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വസിപ്പാനായിട്ട് വന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം എന്റെ ഉള്ളിലേക്ക് പകരപ്പെട്ടു. ഞാൻ വാതിൽ തുറന്നു, എന്റെ പിതാവിനെയാണ് ഞാൻ കണ്ടത്. എന്റെ വീട്ടിൽ ഞാൻ വളരെ മത്സര്യമുള്ളവനായിരുന്നു. എന്റെ പിതാവിനെ ഞാൻ ദ്വേഷിച്ചിരുന്നു. ഞാൻ വാതിൽ തുറന്നപ്പോൾ അവനെയാണ് കണ്ടത്. എന്റെ ഉള്ളിലുള്ള വിദ്വേഷം, യാതൊരു വിദ്വേഷവും എനിക്ക് ഉണ്ടായില്ല. ദൈവത്തിന്റെ സ്നേഹമാണ് എന്റെ ഹൃദയത്തിൽ പകർന്നത്. ഞാൻ അവനോട് പറഞ്ഞു, യേശു എനിക്ക് വേണ്ടി മരിച്ചു. എന്തോ പ്രശ്നം അവനുണ്ടായി, എന്തോ അവന് സംഭവിച്ചിരിക്കുന്നു. ഒരിക്കലും അവൻ ടെന്നീസ് താരമാകാനായിട്ട് എന്നെ കുറിച്ച് സംസാരിച്ചു, ഇപ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നു. എവിടെയോ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം കരുതി. എങ്ങനെയെങ്കിലും ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞു. എന്റെ ജീവിതത്തിൽ മറ്റു പാപങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പാപങ്ങൾ എന്നിൽ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഞാൻ സംസാരിച്ചിരുന്ന അതേ രീതിയിൽ തന്നെ തുടർന്നും സംസാരിച്ചു. ഞാൻ പരീക്ഷയിൽ കോപ്പി അടിക്കാൻ പതിവായിരുന്നു, തുടർന്നും അങ്ങനെ തന്നെ ചെയ്തു. അത് ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള പാപങ്ങളെല്ലാം ദൈവം എനിക്ക് ചൂണ്ടിക്കാണിച്ചു. എന്റെ നാവിന്മേൽ അവൻ തൊട്ടു. യെശയ്യാപ്രവാചകൻ പുസ്തകം 6-ാം അധ്യായത്തിൽ അവൻ എന്നെ ഓർമ്മപ്പെടുത്തി. ഞാൻ അശുദ്ധമായ നാവുകളുള്ള മനുഷ്യനെന്ന് എന്നെ ബോധ്യപ്പെടുത്തി. അശുദ്ധിയുള്ള നാവുകളുള്ള ആളുകളുടെ ഇടയിൽ, സംഗീതക്കാരുടെ ഇടയിൽ ഞാൻ വസിക്കുന്നു. എന്നോട് പറഞ്ഞു, ഇതാണ് നീ എന്ന് എന്നെ ബോധ്യപ്പെടുത്തി. നീ ഒരു വഞ്ചകനാണ്. യാക്കോബ്
വഞ്ചിക്കുന്നവനായിരുന്നു.
ദൈവം അവനെ സന്ദർശിച്ച ശേഷവും അപ്പോഴും അവൻ വഞ്ചകനാണ്. പതിനാല് കൊല്ലം ലാബാന്റെ കീഴിൽ തന്റെ ഭാര്യമാർക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചു. 22 കൊല്ലം അവനെ സേവിച്ച ശേഷം മടങ്ങി വരുമ്പോൾ ദൈവം അവനോട് നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. അവൻ ഏശാവിനെ കാണാനായിട്ട് പോവുകയാണ്. ഏശാവ് അവനെ കൊല്ലുവാൻ ഭാവിക്കുന്നു എന്നുള്ളതാണ് അവൻ
ഭയപ്പെടുന്നത്.
അവൻ കന്നുകാലികളെയും തന്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാം മുൻപിൽ അയച്ചിട്ട് അവൻ പുറകിൽ നിൽക്കുകയാണ്. ആ രാത്രികാലം ദൈവം അവനോട് ആരോടായിട്ടാണ് അവൻ മല്ലിടുന്നത്? യേശു ക്രിസ്തുമായിട്ടാണ് മല്ലിടുന്നത്. അവൻ എന്താണ് ചെയ്തത്? യേശു എന്താണ് ചെയ്തത്? അവന്റെ തുടയുടെ തട തടുത്തു. യഹൂദന്മാർ ഇപ്പോഴും തുടയുടെ തടം ഭക്ഷിക്കുകയില്ല. യാക്കോബ് അവനെ വിടുന്നില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ശക്തനായൊരുവനോടാണ് അവൻ മല്ലു പിടിക്കുന്നത്. ദൈവം അവനെ അനുഗ്രഹിക്കുന്നതിന് മുമ്പായി നിന്റെ പേരെന്താന്ന് ചോദിക്കുന്നു. ആദ്യമായി അവൻ പറയുകയാണ് എന്റെ പേര് യാക്കോബ് എന്ന. ഇതിനുമുമ്പൊക്കെ താൻ പറഞ്ഞത് എന്താണ്? ഇസാക്ക് അവനോട് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ഇതിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? എന്താണ് പറഞ്ഞത്? ഏശാവ് എന്ന് പറഞ്ഞു. അവൻ ചതിയനാണ്. ഞാനും
ചതിയനായിരുന്നു.
എന്റെ ജീവിതത്തിൽ ആ ഭാഗത്തെ കുറിച്ച് ദൈവം എന്നെ ചൂണ്ടിക്കാണിച്ചു. ഓരോന്നോരോന്നായി ദൈവം നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നിനക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അതൊക്കെയും ദൈവത്തിനായി സമർപ്പിക്കും. അങ്ങനെയാണ് നിങ്ങളെ തന്നെ അവനെ സമർപ്പിക്കേണ്ടത്, ജീവനുള്ള യാഗമായി, വിശുദ്ധവും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നത് അവനുള്ള ആത്മീയ യാഗമാണ് കഴിക്കുക. അങ്ങനെയാണ് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയായി നിങ്ങൾ മാറുക. ഞാനിവിടെ നിർത്തുകയാണ്, സമയം
കഴിഞ്ഞുവല്ലോ.
വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിനാണ് ദൈവം നിങ്ങളെ അവനോട് നിരപ്പിച്ചത്. ലോകത്തോട് പങ്കുള്ളവരായി
തീരുവാനാണ്,
ജഡത്തോടും ലോകത്തോടും പിശാചിനോടും പോരാടേണ്ടതിനായിട്ടാണ്, ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവരായി
തീരേണ്ടതിനായിട്ടാണ്.
നിങ്ങൾ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരാണോ? ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരെങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയാം?
Your life begins to be transformed.
നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം സംഭവിക്കും. ദിനം പ്രതി നിങ്ങൾ യേശു ക്രിസ്തുവിനെ അനുരൂപരായി തീരുവാനായിട്ട്
തുടങ്ങും.
അത് ആര് തിരിച്ചറിയും എന്നറിയാമോ? ഒന്നാമത് നിങ്ങളുടെ ഭാര്യയെ തിരിച്ചറിയും. ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ വിവാഹിതനായിരുന്നില്ല, അതുകൊണ്ട് എന്റെ സഹോദരന്മാർ അത് തിരിച്ചറിഞ്ഞു, എന്റെ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. ഓരോരുത്തരായി അവർ ക്രിസ്തുവിനെ അറിയുവാനിടയായി തീർന്നു. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാകുമ്പോൾ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. മനോഹരമായ ഒരു ഗ്ലാസ്, ജീരക വെള്ളം.
I come to your house.
ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു.
I know Lakshmi will never do this.
ലക്ഷ്മി അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ചെയ്യില്ല. ഉണ്ണിയും ഒരിക്കലും
ചെയ്യില്ലായിരിക്കും.
ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ചോദിച്ചു. അവൻ ഒരിക്കലും ബാത്റൂമിൽ ചെന്ന് ബാത്റൂമിലെ മഗ് എടുത്ത് അതിൽ നിന്ന് വെള്ളമടിച്ച് ടാപ്പിൽ നിന്ന് വെള്ളമൊഴിച്ച് തരികയും പാസ്റ്ററെ കുടിച്ചോളൂ എന്ന് പറയില്ല. അവരൊരിക്കലും ചെയ്യില്ല, തീർച്ചയായും ചെയ്യില്ല. ഏറ്റവും നല്ല ഗ്ലാസ് ആണ് അവർ എനിക്ക് നൽകുന്നത്, ക്രിസ്റ്റൽ ഗ്ലാസ്. അതിൽ നല്ല ശുദ്ധവെള്ളവും തരും, ശുദ്ധമായ വെള്ളം, ആരോഗ്യമുണ്ടാക്കുന്നു, എനിക്ക് കുടിപ്പാൻ കഴിയും. ദൈവത്തിന് നിങ്ങൾ നൽകുന്നതായ പാത്രം എങ്ങനെയുള്ളതാണ്? അതൊരു വിശുദ്ധമായ പാത്രമാണോ? ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതായ പാത്രമാണോ? അശുദ്ധമായ ഒരു പാത്രത്തെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശുദ്ധമായ ഒരു പാത്രം അവന് ആവശ്യമാണ്. ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതായ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട പാത്രം ആവശ്യമാണ്. അതുകൂടാതെ നിറവ് അസാധ്യമാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച അത് ഇല്ലാതെ സാധ്യമാകുകയില്ല. കർത്താവായ യേശുവിന്റെ അടുക്കിലേക്ക് വരിക, നിങ്ങളുടെ ശരീരങ്ങളെ അവന് സമർപ്പിക്കുക, ജീവനുള്ള യാഗമായി സമർപ്പിക്കുക. രോമലേഖനം 12:1 ഒന്നാം വാക്യം, വിശുദ്ധവും അവന് സ്വീകാര്യമായ യാഗമായി സമർപ്പിക്കുക. അത് ഒരു ആത്മീയമായ യാഗമായി തീരും. അങ്ങനെയുള്ള ഒരു പാത്രം, അതിന് ദൈവത്തെ ആ പാത്രത്തെ ദൈവത്തെ
ഉപയോഗിക്കും.
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള വിശുദ്ധിയും പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും, പ്രസാദകരമായ യാഗമായി
സമർപ്പിക്കും.
അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ ആരാധന. ആരാധന എന്ന് പറയുന്നത് ഗാനങ്ങൾ ആലപിക്കുന്നതാണെന്ന് നാം കരുതുന്നു. അത് തെറ്റല്ല, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്നാൽ ആരാധനാ ഗീതങ്ങൾ നിങ്ങൾക്ക് പാടാം. അശുദ്ധമായ കരങ്ങൾ കൊണ്ട് ആരാധന ഗീതങ്ങൾ, അശുദ്ധമായ ചുണ്ടുകൾ കൊണ്ട് ആരാധന, അശുദ്ധമായ കണ്ണുകൾ കൊണ്ട്, അശുദ്ധമായ ചിന്ത നിങ്ങളിൽ ഉള്ളിരിക്കുമ്പോൾ തന്നെ പാടുവാൻ കഴിയും. ഹൃദയം അശുദ്ധമായിരിക്കുമ്പോൾ തന്നെ ആരാധനകാലത്ത്
പാടുവാനായിട്ട്.
ഇന്ന് ആരാധന നയിക്കുന്നതായ പല ആളുകളും കടന്നു പോകുന്നതായ അപകടകരമായ കാര്യം
ഇതാണ്.
ആരാധന നയിക്കുന്ന പലരുടെയും ഏറ്റുപറച്ചൽ ഞാൻ
കേട്ടിട്ടുണ്ട്.
അവർ പറയുന്നത് ഇതാണ്, എനിക്ക് ഇനിയും ആരാധന നയിപ്പാനായിട്ട് ഒരു താല്പര്യവുമില്ല, ആരുടെയെങ്കിലും മുമ്പിൽ നിന്ന് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്കറിയാം, എന്തുകൊണ്ടെന്ന് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. കാരണം അവർ തന്നെ പറഞ്ഞു കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 99% സമയത്തും അവർ പറയുന്ന മറുപടി
ഇങ്ങനെയായിരിക്കും,
ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയുമാണ്. കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഞാൻ അവരെ ഉത്സാഹിപ്പിക്കുകയാണ്. എന്നാൽ ഉള്ളിൽ ഞാൻ ഉള്ളിൽ എന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുക. പാപമുള്ള ഒരു ജീവിതം ഞാൻ നയിക്കുമ്പോൾ എങ്ങനെയാണ് സഭയെ ആരാധനയിൽ നയിപ്പാനായിട്ട് എനിക്ക് കഴിയുക? അതിന് പകരമായി പുറകിൽ ഇരിക്കുകയാണ് എനിക്ക്
താല്പര്യം.
ഞാൻ അവരോട് പറയാറുണ്ട്, ആരാധന നയിക്കേണ്ട, പുറകിൽ പോയി ഇരുന്നുള്ളൂ. ആരാധന നയിപ്പാൻ എനിക്ക് കഴിയുകയില്ല, മറ്റൊരാളെ കണ്ടെത്തിക്കൊള്ളുക എന്ന് നിന്റെ പാസ്റ്ററോട് പറയുക. ഏറ്റവും പുറകിൽ സഭാ അംഗങ്ങളുടെ അടുക്കൽ പോയി ദൈവവചനം കേൾക്കുക. ദൈവം നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ദൈവം എങ്ങനെയാണ് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നത്? ആദ്യമായി നിങ്ങളുടെ ചിന്തകളെയാണ് ശുദ്ധീകരിക്കുന്നത്. റോമലേഖനം 12:2 രണ്ടാം വാക്യം, രണ്ടാം വാക്യം എന്താണ് പറയുന്നത്? ഈ ലോകത്തിന്റെ അനുരൂപമായി തീരാതെ രൂപാന്തരം പ്രാപിക്കുക. എങ്ങനെ രൂപാന്തരം പ്രാപിക്കുക? നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരം. അതെങ്ങനെ സംഭവിക്കും? ദൈവവചനത്താൽ നിങ്ങളുടെ മനസ്സ് നിറഞ്ഞിരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഉറക്കം വരുത്തുവാനായിട്ട് ഈ പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല. ദൈവവചനം അറിയുവാൻ തക്കൊണ്ട് ഈ പുസ്തകം നിങ്ങൾക്ക് ആവശ്യമില്ല. ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിപ്പാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ദൈവം എന്നോട് പറയുന്നത് കേൾക്കുവാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഉത്സാഹപരിതനായി. ഓരോ ദിവസവും രാവിലെ ഞാൻ ഈ പുസ്തകത്തിൽ കൂടിയാണ് ദൈവം എന്നോട് സംസാരിപ്പാനായിട്ട് ഞാൻ പ്രതീക്ഷയോടുകൂടിയാണ് അവന്റെ അടുക്കിലേക്ക് വരുന്നത്. ഈ പുസ്തകം ഞാൻ വായിക്കുമ്പോൾ ദൈവം സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഞാനത് വായിച്ചു ഉറങ്ങുകയല്ല, അത് വായിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നു, അത് എന്താണെന്ന് ഞാൻ അന്വേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ മനസ്സ് പുതുക്കം പ്രാപിക്കുന്നു. ദൈവം എന്റെ ജീവിതത്തിലെ പാപങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യപ്പെടുത്തും. ഒരുപക്ഷെ എനിക്ക് അജ്ഞാതമായിരുന്ന പാപങ്ങൾ അവൻ എന്നെ ബോധ്യപ്പെടുത്തും. ഞാനത് ഏറ്റുപറയുന്നു, അതെ, ഉപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാന്റെ സഹായത്താലാണ് അങ്ങനെ
ചെയ്യുന്നത്.
എന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് എന്നെ ഇതിനെ
ശക്തനാക്കുന്നത്.
എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ
ബലപ്പെടുത്തും.
എന്റെ ജീവിതത്തിന്മേലുള്ളതായ പാപത്തിന്റെ ബന്ധനത്തെ അവൻ തകർക്കുന്നു, എന്നെ സ്വതന്ത്രനാക്കുന്നു. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും നിങ്ങളുടെ ജീവിതം ഒരു പാത്രമായി
തീരും.
യജമാനന്റെ ഇഷ്ടമൊക്കെയും ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു പാത്രമായി തീരും. അങ്ങനെ അത്രേ നിങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, നല്ല കർത്താവേ, തിരുവചനത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച വിലയേറിയ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ വിളിച്ച വിളിയുടെ ഉദ്ദേശം, ഞങ്ങളെ ഇതിനോട് നിരപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ തക്കോളും. കർത്താവേ, ഈ സന്ധ്യാസമയം ഇതിൻ്റെ വചനം ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിശുദ്ധവും ദൈവഹിത പ്രകാരവും ദൈവത്തിന് പ്രസാദകരമായ യാഗമായി ഞങ്ങളുടെ ശരീരങ്ങൾ തീർന്നിട്ട് കർത്താവേ, ഇതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ശക്തിയാൽ കർത്താവേ, ഞങ്ങൾ അനേകർക്ക് പ്രയോജനകരമായി ശുശ്രൂഷ ചെയ്യുന്നവരും അനേകരെ നിന്നോട് നിരപ്പിക്കുന്നവരുമാക്കി തീർക്കുവാൻ തക്കോണം. നീ ഞങ്ങൾ ചെയ്ത വൻക്രിയയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിപ്പാൻ പാപത്തോട് കഥാവെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കാൻ തക്കോണം. പാപത്തോടെ കഥാവെ ഉപേക്ഷിച്ച് മനസാന്തരപ്പെട്ട് കഥാവെ നിന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായിക്കൊണ്ടിരിക്കാൻ തക്കോണം. ഞങ്ങളെ പിന്നെയും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബഹുമാനവും നിനക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
ആമേൻ.
ഉദാഹരണം.